SBS Radio.
ഓസ്ട്രേലിയയിലേക്കുള്ള കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഉൾനാടൻ മേഖലകളിലേക്കുള്ള കുടിയേറ്റമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാവിഷയം. ഉൾനാടൻ മേഖലകളിലേക്കുള്ള കുടിയേറ്റം കൂട്ടുന്നത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമാണെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഉൾനാടൻ മേഖലകളിലേക്കുള്ള കുടിയേറ്റം കൂട്ടുന്നത് ലക്ഷ്യമിട്ടുള്ള പല നടപടികളും സർക്കാർ കൈക്കൊള്ളുന്നു. ഓസ്ട്രേലിയൻ മലയാളികളിൽ പലരും ഉൾനാടൻ മേഖലകളിൽ ജീവിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഉൾനാടൻ മേഖലകളിലെ ജീവിത സൗകര്യങ്ങളെക്കുറിച്ച് ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ചില മലയാളികളുമായി SBS മലയാളം സംസാരിക്കുന്നു. സ്റ്റുഡന്റ് വിസയിലാണ് 4 വർഷം മുൻപ് ദീപു ജോസ് കൊള്ളന്നൂർ നോർത്തേൺ ടെറിറ്ററിയിലെ ഡാർവിനിലെത്തിയത്. അനായാസം അവിടെ ജോലി കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ശാന്തമായ ജീവിതശൈലി ആകർഷിച്ചതായി അദ്ദേഹം പറയുന്നു.
എനിക്കിവിടെ ഏറ്റവും വലിയൊരു ഫേവറബിൾ കാര്യമായിട്ട് തോന്നിയത് ഒന്ന് നമ്മുടെ നാടിനെ നാടിന്റെ അതേ എന്താ പറയുന്ന ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിലും അതുപോലെ ഇവിടെ കിട്ടുന്ന കാര്യങ്ങൾ ഇപ്പോൾ എല്ലാം തെങ്ങുകള് അതുപോലെ കംപ്ലീറ്റ് നമ്മുടെ നാടിന്റെ അതേ സെയിം പോലെ തന്നെയാണ് ഇവിടെ ഡാർവിൻ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റുഡന്റ് വിസയിൽ വന്ന സമയത്ത് ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ പെട്ടെന്ന് തന്നെ വന്ന് ആ വന്ന മാസം തന്നെ എനിക്ക് എൻ്റെ ആവുമ്പോൾ എനിക്ക് ഒരു ജോലിക്ക് കയറാനായിട്ട് പറ്റി. അപ്പം അങ്ങനൊരു കാര്യങ്ങൾക്കൊക്കെ ഇത് വളരെ ഈ ഒരു സ്ഥലം വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. പഠിപ്പ് കഴിഞ്ഞ് ഞാനിപ്പോൾ ജോലി ചെയ്യുമ്പോഴും ഞാനിവിടെ റോയൽ ടവർ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് നഴ്സായിട്ട്. അപ്പോൾ അവിടേക്ക് ഇനിയിപ്പോൾ ദൂരം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും ജോലിക്ക് മുമ്പ്. കാരണം അത്രയും ട്രാഫിക് വളരെ കുറവും അതുപോലെ ഒരു റഷായിട്ടുള്ള ലൈഫ് ഡാവിനിലില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇവിടെ ഡാവിനിലുള്ളത്.
പലപ്പോഴും സിഡ്നിയെയും മെൽബണിനെയും മനസ്സിൽ കണ്ടായിരിക്കണം പലരും ഓസ്ട്രേലിയയിലെത്തുക. എന്നാൽ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കാം ഉൾനാടൻ മേഖലകൾ. എന്നിരുന്നാലും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയുള്ളതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
തീർച്ചയായിട്ടും ആവശ്യത്തിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡാമിലുണ്ട്. ഇപ്പോ വീടുകളെ കുറിച്ചാണെങ്കിലും അപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുന്നത് ഓരോ ഷോപ്പുകളുടെ ഫെസിലിറ്റീസ് അങ്ങനെ എല്ലാമായിട്ട് ആവശ്യത്തിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡാമിലുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഞാനിവിടെ ആദ്യമായിട്ട് ഡാർവിനിലോട്ട് വരുമ്പോൾ നമുക്ക് ഡാർവിൻ എന്നതിലുപരി ഓസ്ട്രേലിയ എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ഓസ്ട്രേലിയ എന്ന് വിചാരിക്കുമ്പോൾ നാട്ടിലൊക്കെ നിൽക്കുമ്പോൾ ആദ്യം കാണുന്നത് സിഡ്നി മെൽബൺ അങ്ങനെയുള്ള സിറ്റികളുടെ കാൻബ്ര അപ്പൊ അതുപോലെയുള്ള സിറ്റികളുടെ ഫോട്ടോസും വളരെ പച്ചപ്പ് പറഞ്ഞ ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഫോട്ടോസാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ് ഡാർവിൻ. കടലിനാ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം അവിടെ എന്താ പറയുന്ന പൊതുവെ ചൂട് കൂടുതലാണ്. എന്നാൽ ഒത്തിരി വലിയ ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ ഇല്ല. എന്നാൽ ആവശ്യത്തിനുള്ള ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്.
നോർത്തേൺ ടെറിറ്ററിയിലെ ഡാർവിനിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള നിരവധി മലയാളികളിൽ മറ്റൊരാളാണ് സുരേഷ് സുബ്രഹ്മണ്യപിള്ള. സുരേഷിന്റെ ഓസ്ട്രേലിയൻ കുടിയേറ്റത്തിൽ ആദ്യമെത്തിയ സ്ഥലമാണ് ഡാർവിൻ. കുട്ടികളുടെ പഠനം ഉൾപ്പെടെ കുടുംബത്തിന് സ്ഥിരതാമസമാക്കാൻ ഡാർവിനിൽ എളുപ്പമായിരുന്നുവെന്നാണ് സുരേഷ് പറയുന്നത്.
ഞങ്ങളിവിടെ വന്നത് 2-ാമത്തെ ദിവസം തന്നെ ഞങ്ങൾ സ്കൂൾ അന്വേഷിച്ചു കുട്ടികളുടെ. ഞങ്ങളെ മാർച്ചിലാണ് വന്നത്. ഇവിടെ സ്കൂൾ തുടങ്ങുന്നത് ജാനുവരി ഡിസംബർ, അതാണ് ഈ അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് ജാനുവരി ഡിസംബർ ആണ്. ഞങ്ങൾ സ്കൂൾ തുടങ്ങി ഞങ്ങൾ സ്കൂൾ അന്വേഷിച്ചു. ഉടൻ തന്നെ സ്കൂളിൽ ആ വീക്ക് തന്നെ ഞങ്ങൾ കുട്ടികളെ സ്കൂളിലും പോയി തുടങ്ങി. ഇവിടെ ആദ്യമായിട്ട് സ്കൂളിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആദ്യം ഇവിടെ തന്നെ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ കിട്ടി. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാനില്ല, ഞങ്ങളുടെ ഫ്രണ്ട് രണ്ടുമൂന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വരുന്നതിന് മുമ്പ് അവരെ അറിയിച്ചിരുന്നു. അപ്പം അവരിങ്ങനെ അറിയാ ഞങ്ങളൊരു ഫാമിലി ആയിട്ട് വരുന്നതുകൊണ്ട് അവർ രണ്ടു മൂന്ന് വീട് നോക്കി വെച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നത് ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വന്ന അന്ന് തന്നെ ഞങ്ങൾ ആ വീടുകൾ പോയി കാണുകയും ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പുതിയ വീട്ടിലോട്ട് മാറുകയും ചെയ്തു. ആരെങ്കിലും പരിചയമുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നോക്കി വെച്ചിരുന്നാൽ ഒക്കെ എങ്ങനെ വെച്ചാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. വീട് ഇപ്പോഴായാലും വീടുകൾ ഒരു പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വരുന്ന പുതിയതായിട്ട് വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല.
ഓസ്ട്രേലിയയിലെ വലിയ നഗരങ്ങളെ അപേക്ഷിച്ച് ഉൾനാടൻ മേഖലകളിൽ വിനോദ പരിപാടികൾ താരതമ്യേന കുറവാണെന്ന് സുരേഷ് പറയുന്നു.
വേറെ കുറച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് ആ ലെവലിലോട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ഇപ്പം അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കും. കൂടുതൽ ചിലർക്ക് കൂടുതൽ ഇങ്ങനെ എല്ലാം കറങ്ങി കാണുന്നതും അല്ലെങ്കിൽ കൂടുതൽ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോകുന്നതൊക്കെയാണ്. എന്റെ എന്റെ പേഴ്സണലി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഇവിടുത്തെ സൗകര്യങ്ങളോട് എനിക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ട് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
ഒട്ടുമിക്കവരും തന്നെ ഉൾനാടൻ മേഖലകളിലെ ജോലി സാധ്യതകൾ കണക്കിലെടുത്താണ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. 9 വർഷം മുൻപ് വിക്ടോറിയയിലെ ഉൾനാടൻ മേഖലയായ ഷെപ്പർട്ടിനിലെത്തിയതാണ് സ്മിജോ പോൾ. ഓട്ടോമൊബൈൽ ടെക്നീഷ്യനായി എത്തിയ അദ്ദേഹത്തിന് ഉടൻ തന്നെ ജോലി ലഭിച്ച കാര്യമാണ് സ്മിജോ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അധിക ദൂരം യാത്ര ചെയ്യാതെ കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ കഴിയുന്ന കാര്യവും അദ്ദേഹം പറയുന്നു.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോലി വന്നപ്പോൾ തന്നെ കിട്ടി. അതുപോലെ തന്നെ എല്ലാ കടകളും അതുപോലെ സൂപ്പർ മാർക്കറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു മെയിൻ പബ്ലിക് ഹോസ്പിറ്റലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ 3-4 ഏജ് കെയറും ഉണ്ട്. ജോലി കിട്ടാൻ എളുപ്പമാണ്. അതുപോലെ മറ്റുള്ള ഇൻഡസ്ട്രി ഏരിയകൾ ഒത്തിരി ഉണ്ട്. അതുപോലെ ഓട്ടോമൊബൈൽ രംഗത്തും ഒത്തിരി ഡീലേഴ്സും വർക്ക്ഷോപ്പുകളും എല്ലാം ഉണ്ട്. പിന്നെ ഷെപ്പാട്ടനെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ടൊരു ഫാം ഏരിയ ആണ്. അഗ്രികൾച്ചർ അതുപോലെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള അഗ്രികൾച്ചറായ മേഖല ആയതുകൊണ്ട് ഒത്തിരി ഫാക്ടറികളും അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ ഷെപ്പാട്ടൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ഒത്തിരി ചെറിയ സബർബുകളായിട്ടുള്ള ചെറിയ ചെറിയ കൊച്ചു സ്ഥലങ്ങളും കൂടിയുണ്ട്. അതുപോലെ കോബ്രം, ന്യൂമാർക്ക്, അതുപോലെ തന്നെ മുറൂപ്പിന, കയാബ്രം, നദാലിയ എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു മിഡിൽ ഭാഗത്താണ് ഷെപ്പാട്ടൻ സ്ഥിതി ചെയ്യണേ. അപ്പം അതുകൊണ്ട് ഇപ്പം ഈ പറയുന്ന സ്ഥലങ്ങളിൽ എവിടെ പോയാലും ജോലി ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പോവുകയും ചെയ്യാം. നമുക്ക് ഷെപ്പാട്ടനിൽ പെട്ടെന്ന് റീച്ച് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള സ്കൂളുകൾ, ഡേ കെയറുകള്, കുട്ടികളെ വിടാനും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്.
മെൽബണിലേക്കുള്ള എയർപോർട്ടിൽ പോകാനുള്ള ദൂരം മാത്രമാണ് ഒരു കുറവായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. വിക്ടോറിയയിലെ മറ്റൊരു ഉൾനാടൻ മേഖലയാണ് ബെൻഡിഗോ. ഇവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന നിരവധി മലയാളികളിൽ ഒരാളാണ് GP ഡോക്ടർ ജോൺ ബോബി. ആദ്യം മെൽബണിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എത്തിയത്. മെച്ചപ്പെട്ട ശമ്പളം ബെൻഡിഗോയിൽ ലഭിച്ചതിനെ തുടർന്നായിരുന്നു മെൽബണിൽ നിന്ന് ഇവർ ബെൻഡിഗോയിലേക്ക് മാറിയത്. ഇതിനൊപ്പം കുട്ടികളുടെ പഠനത്തിനും ഇവിടെ സൗകര്യം ലഭിച്ചു. ജീവിത ചിലവ് ഇവിടെ കുറവാണെന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്.
അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വീട് വാടക കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പൊ മെൽബണിലെ 4 ബെഡ്റൂം റൂം ഒരു ഹൗസ് കിട്ടുന്ന വെച്ചാൽ വാടക അതിൻ്റെ ഇരട്ടി നമുക്ക് കൊടുക്കേണ്ടി വരും. ഇവിടെ ആകുമ്പോൾ കുറച്ച് വലിയ വീടും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളും അതും പിന്നെ അത് ഒരു കാര്യം. പിന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫീസും കുറവാണ് കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ നമ്മളൊരു പബ്ലിക് സ്കൂളിൽ തന്നെ പഠിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൽബണിലുള്ള കുട്ടികളുടെ ഫീസിനെ കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഫീസ് കുറച്ച് കുറവാണ്. അതുമാത്രമല്ല ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസമില്ല.
ഓസ്ട്രേലിയയിലെ ഉൾനാടൻ മേഖലകളിലേക്കുള്ള കുടിയേറ്റത്തിൽ അഡിലൈഡിലേക്കുള്ള കുടിയേറ്റം വളരെ കൂടുതലാണ്. ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള നിരവധി ആളുകൾ അഡിലൈഡിൽ താമസിക്കുന്നു. വളരെ എളുപ്പത്തിൽ സഹായം ലഭിക്കുന്ന കാര്യമാണ് 9 വർഷമായി അഡിലൈഡിൽ താമസിക്കുന്ന ജോൺസൺ ജോസഫ് ചൂണ്ടിക്കാട്ടുന്നത്.
സെറ്റിൽ ചെയ്യാൻ അഡിലൈഡ് ഈസിയാണെന്നാണ് എന്റെ കാഴ്ചപ്പാട്. കാരണം നമുക്ക് അത്യാവശ്യം ഹെൽപ്പുകൾ പല ഏരിയയിൽ നിന്നും കിട്ടും. അതായത് ഇപ്പം ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റ് രാജ്യക്കാരാണെങ്കിലും ഒരു കുറച്ചുകൂടെ സഹകരണം ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു വീട് കിട്ടണമെങ്കിൽ തന്നെയാണെങ്കിൽ നമ്മൾ സാധാരണ ടെൻഡെന്ന് പറയാൻ നമ്മൾ ആദ്യം അന്വേഷിക്കാം മലയാളികളെ, ഇല്ലെങ്കിൽ മറ്റ് നോർത്ത് ഇന്ത്യൻസിനെ അല്ലെങ്കിൽ മറ്റ് രാജ്യക്കാരെ. ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു ആരടുത്ത് വേണേലും നമുക്ക് ഹെൽപ്പ് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്.
അടുത്തിടെയായി അഡലൈഡിൽ വളരെയധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാര്യം ജോൺസൺ ജോസഫ് ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം വളരെയധികം സ്ഥലം ഒഴിഞ്ഞുകിടക്കുന്നതുകൊണ്ട് കൂടുതൽ ജനവാസത്തിന് അവസരമൊരുങ്ങുമെന്നും അദ്ദേഹം പറയുന്നു.
ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ വേക്കന്റ് ലാൻഡുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഗവൺമെന്റിന്റെ കയ്യിൽ. അതുപോലെ റോഡുകളുടെയൊക്കെ ഇഷ്ടംപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ശരിക്കും അഡലൈഡിന്റെ ആണെങ്കിൽ ഒരു 2 ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 30-60 കിലോമീറ്റർ ശരിക്കും അഡലൈഡ് ഒരു സിറ്റി എന്ന് പറയാനുള്ളൂ. പക്ഷേ അതിന്റെ അങ്ങോട്ടൊക്കെ മൊത്തം റൂറൽ ഏരിയ ആണ്.
ഉൾനാടൻ മേഖലകളിലേക്കുള്ള കുടിയേറ്റത്തിന് ജോലിക്ക് പുറമെ ബിസിനസ് സാധ്യതകളും പലരും കണക്കിലെടുക്കാറുണ്ട്. ഇത്തരത്തിൽ മെൽബണിൽ നിന്ന് വിക്ടോറിയയിലെ മറ്റൊരു ഉൾനാടൻ മേഖലയായ പോർട്ട് ഹാമിൾട്ടണിലേക്ക് മാറിയ വ്യക്തിയാണ് അജീഷ് ജോസ്. 3 വർഷം മുൻപ് ബിസിനസ് തുടങ്ങാനാണ് അദ്ദേഹം മെൽബണിൽ നിന്ന് പോർട്ട് ഹാമിൽട്ടണിലേക്ക് താമസം മാറ്റിയത്.
നമ്മുടെ ഹാമിൽട്ടൺ പോലുള്ള ടൗണിലേക്ക് ഇപ്പോൾ ഒരു 5000 ആൾക്കാർ കൂടെ കൂടുതൽ വന്നാൽ, മൈഗ്രൻസ് കൂടെ കൂടുതൽ വന്നാൽ ഇവിടുത്തെ പോപ്പുലേഷൻ ഈ ടൗണിന്റെ മോച്ചായി മാറിപ്പോകും. കാരണം ഇവിടെ അതുപോലെ ആൾക്കാരാവും, എല്ലാവർക്കും എല്ലായിടത്തും ബിസിനസ്സുകൾ ഇപ്പോൾ ഉള്ളതിന്റെ ഒരു 30-40% കൂടെ വർദ്ധിക്കും. പിന്നെ എന്നാ പറഞ്ഞാൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവും, പിന്നെ ഇച്ചിലൂടെ കോമ്പറ്റീറ്റീവ് ആവും, ലൈഫ് ഇച്ചിലൂടെ കോമ്പറ്റീറ്റീവ് ആവും അന്നേരം ആൾക്കാർ വരുന്നതും. അതാണ് അതിനകത്തുള്ള ഒരു 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 ഇതെന്ന് പറയുന്നത്. കാരണം കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ചിലപ്പം ജോലികൾക്ക് വിഷയം ഉണ്ടാവും, പക്ഷേ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് പുതിയ പുതിയ ബിസിനസ്സുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് ആൾക്കാർ വരുമ്പോൾ ബിസിനസ്സുകളും കൂടും, അപ്പോൾ ബാക്കിയുള്ള രീതികളിൽ നമ്മുടെ ജോലികളും എല്ലാം കിട്ടാൻ കൂടുതൽ ചാൻസുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
മെൽബണിനെ അപേക്ഷിച്ച് ചെറിയൊരു പ്രദേശത്ത് ജീവിക്കുന്നത് അവിടെയുള്ള മലയാളി സമൂഹവുമായി കൂടുതൽ ഇടപഴകാൻ കാരണമായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
മലയാളികൾ നമ്മളെ ഇപ്പം പറഞ്ഞു കഴിയുമ്പോൾ മെൽബണിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ഉള്ളത്. അപ്പോൾ മെൽബണിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ ഒരു എന്താ പറയുന്നത് വളരെ മൈനോറിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ എന്നാന്ന് പറഞ്ഞാൽ മെൽബണിൻ്റെ ഇപ്പം 1000 അല്ലെങ്കിൽ 800 ഫാമിലി ഉണ്ട്, ഈ 800 പേരെ നമ്മൾ അറിയുന്നൊന്നുമില്ല. അതേസമയം ചെറിയൊരു കൺട്രി ടൗണിൽ ഇപ്പം നമ്മളൊരു 20 ഫാമിലി ഉണ്ടെങ്കിൽ നമ്മൾ 20 ആൾക്കാർ അറിയാം. നമുക്കൊരു കമ്മ്യൂണിയലായിട്ട് ഇച്ചിലൂടെ സ്ട്രോങ് എന്നാ പറയുന്നത് ആക്ടിവിറ്റികളും ഇച്ചിലൂടെ സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉള്ളത് എനിക്ക് തോന്നുന്നത് ഈ കൺട്രി ടൗണിലാണ് തോന്നുന്നത്, സിറ്റിയിലേക്കാലും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഫാമിലികൾ വന്നാൽ ഇച്ചിലൂടെ അത് സ്ട്രോങ് ആവുന്നേ ഉള്ളൂ.
ഓസ്ട്രേലിയൻ അധികൃതർ ഉൾനാടൻ മേഖലകളിലേക്കുള്ള കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നത് ബിസിനസ് രംഗത്തിന് കൂടുതൽ സഹായിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. കുട്ടികളുടെ പഠനവും ജോലി സാധ്യതയും ഉൾപ്പെടെ നിരവധി ആശങ്കകൾ ഉൾനാടൻ മേഖലകളെക്കുറിച്ച് പലർക്കും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇന്ന് നമ്മൾ കേട്ട അനുഭവങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയയുടെ ഉൾനാടൻ മേഖലകളിൽ അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ ലഭ്യമാണെന്നും കുടുംബത്തോടെ സ്ഥിരതാമസമാക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നു എന്ന കാര്യവുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവർ മറ്റു സ്ഥലങ്ങളിലും ഈ പ്രദേശങ്ങളിലും ഉണ്ടായിരിക്കാം. ഈ അഭിപ്രായങ്ങൾ SBS മലയാളത്തെ അറിയിക്കുക.
Enjoy more stories in your language by visiting sbs.com.au.